എന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഗോൾഡൻ ഏജായിട്ടാണ് എലിസബത്ത് ഏജിനെ കണക്കാക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ക്യൂൻ എലിസബത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ക്യൂൻ മേരി ഫസ്റ്റ് ആണ്. എന്നാൽ ക്യൂൻ മേരി ഫസ്റ്റിൻ്റെ ഭരണം എലിസബത്തിൻ്റെ ഭരണത്തോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ഭരണമായിരുന്നു മേരി ഫസ്റ്റിൻ്റെ ഭരണം. എന്നാൽ അതിനുശേഷമാണ് എലിസബത്ത് അധികാരം ഏൽക്കുന്നത്. അത് 1558 മുതൽ 1603 വരെയുള്ള കാലഘട്ടത്തിൽ. സോ ഈ ടൈമാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ ലണ്ടനിൽ ലിറ്ററേച്ചറിൽ ഏറ്റവും അധികം ഫ്ലറിഷ് ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ ഏജ്. അതായത് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലകളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് എലിസബത്ത് എന്ന് പറയുന്നത്, ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല അവർ ഹെർസെൽഫ് ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഡാൻസറാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ സ്വയം പാട്ട് പാടിക്കുക, അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇവർ എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കലാകാരന്മാരെയും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. സോ മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എലിസബത്ത് എന്ന് പറയുന്നത്. സോ പോയം ആയിക്കോട്ടെ, പ്രോസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രാമ, ഇങ്ങനെ ഏത് നമ്മൾ വിഭാഗം എടുക്കുകയാണെങ്കിലും അതൊക്കെ ഏറ്റവും അധികം ഫ്ലറിഷ് ചെയ്തത് ഈ കാലയളവിലാണ്. അതായത് 1558-ലും 603 ഇടയിലുള്ള കാലഘട്ടങ്ങളിലാണ് ഏറ്റവും അധികമായിട്ട് വന്നിട്ടുള്ളത് എന്ന് വേണം നമുക്ക് പറയാം. ജോൺ മിൽട്ടണിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി സഡൻലി സീ ഇംഗ്ലണ്ട് എ നോബിൾ ആൻഡ് ഫ്യൂഷൻ നേഷൻ റോസിങ് ഹെർസെൽഫ് ലൈക്ക് എ സ്ട്രോങ് മാൻ ആഫ്റ്റർ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഇത്ര നാളും ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ട്രോങ് മാൻ ഉണർന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതാണ് ക്യൂൻ എലിസബത്തിൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ട് എന്ന് പറയുന്നു. ഈ ടൈമിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നാഷണൽ സ്പിരിറ്റ്, അതുപോലെ തന്നെ പാട്രിയോട്ടിസം, റിലീജിയസ് ടോളറൻസ്, ഇൻ്റലക്ച്വൽ പ്രോഗ്രസ് തുടങ്ങിയൊക്കെ കാണാൻ കഴിയും. അതായത് നമുക്കറിയാം കാത്തോലിക്സ് ആൻഡ് പ്യൂരിറ്റൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കും, അത് റിലീജിയസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം ക്യൂൺ നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ടൈമിലുള്ള ഇംഗ്ലണ്ടിലെ ആൾക്കാർക്ക് നൽകുന്നുണ്ട്. അത് കൂടുതലും ബേർഡൻ നൽകുക, നിങ്ങൾ ഇത് തന്നെ വിശ്വസിക്കണം, അങ്ങനെയൊന്നും ക്യൂൺ പറയുന്നില്ല. മാക്സിമം നമുക്ക് ഫ്രീഡം നൽകുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്യൂൻ എലിസബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ടൈമിലെ റൈറ്റേഴ്സിൻ്റെ ഫീലിങ്സും അതുപോലെ തന്നെ തോട്ടൊക്കെ വളരെ വാസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഐ മീൻ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് നിൽക്കാതെ എൻ്റയർ തിങ് അതായത് അവർക്ക് ചുറ്റുള്ള ലോകത്തിനെ അവർ ഒപ്പിയെടുത്തിട്ട് തൻ്റെ വർക്കിൽ അത് പ്രതിഫലിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ടൈമിലാണ് ഏറ്റവും നല്ല എക്സലൻ്റ് ആയിട്ടുള്ള പ്രോസ് വർക്കും അതുപോലെ തന്നെ പോയട്രിയും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏജ് ഓഫ് പോയട്രി എന്നും ആ കാലഘട്ടം അറിയപ്പെടുന്നു. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗ്രീക്ക് ലിറ്ററേച്ചർ ആ കാലഘട്ടത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെളിച്ചം വീശാൻ വേണ്ടിയിട്ട്, ഡാർക്ക് പ്ലേസിൽ ഒരു വെളിച്ചം വീശാൻ വേണ്ടിയിട്ട് ഗ്രീക്ക് ലിറ്ററേച്ചർ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതായത് അതിനു മുമ്പ് വരെ ഒരു റൂഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷം അതായത് ഗ്രീക്ക് ലിറ്ററേച്ചറിൻ്റെ ഒരു വെളിച്ചത്തോട് കൂടിയിട്ട് അത് കൂടുതൽ ശോഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പരുക്കൻ സ്വഭാവമൊക്കെ മാറിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രൂപത്തേക്ക് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഭാഗം നോക്കിയാലും, അല്ലെങ്കിൽ പ്രോസ്, പോയട്രി, ഡ്രാമ, അതിന് അത് എസ്സേസ്, എല്ലാ വിഭാഗം നോക്കിയാലും എല്ലാത്തിലും ഒരു റിച്ച്നെസ്, അതായത് ലിറ്റററി പ്രൊഡക്ഷൻസ് ഏതെടുത്താലും അതിനൊക്കെ ഒരു റിച്ച്നെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വളർച്ച ഈ ഏജിൻ്റെ പ്രത്യേകതയാണ്. അതായിരുന്നു എലിസബത്ത് അവർക്ക് നൽകിയൊരു ഫ്രീഡം, അല്ലെങ്കിൽ എഴുതാനുള്ള ഒരു ഫ്രീഡം വളരെയധികം നൽകിയൊരു ക്യൂനാണ് ക്യൂൻ എലിസബത്ത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ, അല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഏജിലെ ട്രാൻസ്ലേഷൻസിൻ്റെ എണ്ണം വളരെ അധികമായിരുന്നു. അത് നോവലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഫോറിൻ ബുക്സ് മെജോറിറ്റിയും ആ ടൈമിലാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് എക്സാമ്പിളായിട്ട് സർ തോമസ് നോർത്തിൻ്റെ പ്ലൂട്ടാർക്സ് ലീവ്സ്, അതുപോലെ തന്നെ ജോൺ ഫ്ലോറിയോയുടെ മൊണ്ടെയ്ൻസ് എസൈസ് എന്ന ട്രാൻസ്ലേഷനും കാണാൻ പറ്റും. പോയട്രി നോക്കുകയാണെങ്കിൽ മെറ്റാമോഫോസിസ്, ആർ ദ ഗോൾഡിങ്ങിൻ്റെ മെറ്റാമോഫോസിസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ സർ ജോൺ ഹാരിങ്ടൺ്റെ അരിസ്റ്റോട്ടിൽസ് ഒർണാൾഡോ ഫ്രൂസിയോ എന്ന വർക്കും കാണാൻ പറ്റുന്നു. ഇൻഡിപെൻഡൻസിന് ഏറ്റവും അധികം ഒരു പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു ഈ എലിസബത്തിന് ഏജ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേറെ ആളുടെ വർക്ക് കോപ്പി അടിക്കാതെ അവനവൻ്റെ സ്വന്തമായ രീതിയിലൊരു ഒരു പുതിയൊരു രീതി ഇവിടെ അവലംബിച്ചിട്ടുള്ളതായിട്ട് കാണാം. അത് അതിനു മുമ്പ് വരെ നമ്മൾ കാണുന്ന അബ്രോഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ബുക്സിൽ നിന്നൊക്കെ ഒരു കോപ്പിങ് അതെന്താണോ അത് അതുപോലുള്ളൊരു കോപ്പി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ കാണുന്നത് സംതിങ് ഡിഫറെൻറ്റ്, അങ്ങനൊരു മോഡാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഏജ് ഷോർ ദ സ്പിരിറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ക്രിയേറ്റീവ്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഷേക്സ്പിയർ കുറേ വർക്ക്സ് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഫ്രീ ബോറോയിങ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ത്രെഡ് എടുക്കുകയെങ്കിലും അതിൻ്റെ മേജോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം മൈൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. അതായത് ഷേക്സ്പിയറിൻ്റെ ടച്ച് തന്നെ, മാജിക്കൽ ടച്ച് ഉള്ള ഒരു മനുഷ്യനാണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അത് വില്യം ഷേക്സ്പിയർ ഒരു പുരാണത്തിലുള്ള ഗ്രീക്ക് മിത്തോളജിയിലെ ഏതെങ്കിലും സ്റ്റോറി ആയിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ത്രെഡ് അത് അദ്ദേഹത്തിൻ്റെ തൂലിക സ്പർശിക്കുമ്പോൾ തന്നെ അത് വേറൊരു രീതിയിലേക്ക് ഒരു കൺവേർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇത്ര നാളും നാം കണ്ട ഒരു ഹിസ്റ്ററി ആയിരിക്കില്ല ഷേക്സ്പിയറിൻ്റെ ടച്ച് കിട്ടിയതിന് ശേഷമുള്ള പ്ലേ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് വർക്ക് എടുത്താലും, ഷേക്സ്പിയറിൻ്റെ ഏത് വർക്ക് എടുത്താലും അത് അദ്ദേഹത്തിൻ്റെതായ ഒരു തനിമ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് അന്റോണിയോ ക്ലിയോപാട്ര, ഒതെല്ലോ, മാക്ബെത്ത് തുടങ്ങിയ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് നമുക്ക് അതിൽ പ്രതിഫലിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ടൈമിലാണ് സ്പെൻസർ തൻ്റെ സ്പെൻസേറിയൻ സ്റ്റാൻസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രാമയുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും അധികം ഉണ്ടായ ഒരു കാലഘട്ടമാണ് എലിസബത്തിന് ഏജ് എന്ന് പറയുന്നത്. അതായത് ഡ്രാമ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി എത്തുന്നത് ഈ ടൈമിലാണ്. ഷേക്സ്പിയർ മാത്രമല്ല ബെൻ ജോൺസൻ്റെ ഒക്കെ ഒരുപാട് ഗ്രേറ്റസ്റ്റ് ഉള്ള വർക്ക് ഈ ടൈമിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി പോയട്രിയുടെ കാര്യം എടുക്കുമ്പോൾ ഒരുപാട് പോയട്രീസും, അതിപ്പോൾ സോങ്സ്, ലിറിക്സ്, സോങ്സ് എല്ലാം ഏറ്റവും അധികം പ്ലെൻറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഏജാണ് എലിസബത്തിന് ഏജ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇംഗ്ലണ്ട് അറിയപ്പെടുന്നത് ദ നെസ്റ്റ് ഓഫ് ദ സിംഗിങ് ബേർഡ്സ് എന്നാണ്. അതായത് പാടുന്ന പക്ഷികളുടെ ഒരു കൂട് എന്നാണ് ഇംഗ്ലണ്ട് ആ ടൈമിൽ അറിയപ്പെടുന്നത്. സോ അതിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ആ ടൈമിൽ ഇംഗ്ലണ്ടിൻ്റെ പോയറ്റ്സിൻ്റെ അല്ലെങ്കിൽ പോയിംസിൻ്റെയും വാല്യൂ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെൻസറിൻ്റെ മെലഡി ആൻഡ് പിക്ചോറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതേ ടൈമിലാണ്. നമ്മൾ ഇംഗ്ലീഷ് നോവൽ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നോവലിൻ്റെ അവസ്ഥ സെയിം തന്നെയായിട്ട് കാണാം. അതായത് ഫസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ അപ്പിയറൻസ് അത് ഇംഗ്ലീഷ് നോവൽ വരുന്നത് ഈ എലിസബത്തിൻ ഏജിലാണ്. ഇനി എലിസബത്തിൻ ഏജിലെ മെയിൻ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സും പറ്റി നോക്കുകയാണെങ്കിൽ സർ ഫിലിപ്പ് സിഡ്നി, എഡ്മണ്ട് സ്പെൻസർ, റോജർ ആഷാം, റിച്ചാർഡ് ഹൂക്ക്, ക്രിസ്റ്റഫർ മാർലോ, പിന്നെ വില്യം ഷേക്സ്പിയർ തുടങ്ങിയ ആൾക്കാരാണ് ആ ടൈമിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. പോയംസിൽ സോണറ്റ്, അതുപോലെ തന്നെ സ്പെൻസേറിയൻ സ്റ്റാൻസ, ബ്ലാങ്ക് വേർഡ്സ് തുടങ്ങിയവരുടെ കൃത്യമായൊരു അവതരണം കാണുന്നത് ഈ എലിസബത്തിൻ ഏജിലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്നത്. അതിൽ കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയത് ഷേക്സ്പിയർ തന്നെയാണ്. അതായത് ആ ടൈമിൽ ഒരു വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ഷേക്സ്പിയർ തന്നെയാണ്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എലിസബത്തിൻ ഏജിലെ ഒരു വെൽ നോൺ പ്ലെയർ റൈറ്ററാണ് ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് പോലുള്ള വർക്ക്സ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പോലും റിലവൻ്റ് ആയിട്ടുള്ള, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് ബേക്കണെ, ഫെസ്റ്റിയുടെ ഫാദറായ ഫ്രാൻസിസ് ബേക്കൺ, അതുപോലെ തന്നെ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എഡ്മണ്ട് സ്പെൻസർ തുടങ്ങിയവരുടെ കോൺട്രിബ്യൂഷനിലൂടെ തന്നെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്സ്പെഷ്യലി എലിസബത്തിൻ ഏജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു ഫ്ലറിഷ് ആവുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എലിസബത്തിൻ ലിറ്ററേച്ചർ ആൻഡ് സീ യു ഇൻ ദ ചാപ്റ്റർ. ബൈ.